പ്രൈസ് ദ ലോർഡ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 31, തിരുവചനങ്ങൾ 31 മുതൽ 37 വരെ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാനവരെ കൈക്കു പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പ ചെറുപ്പം എന്നിയെ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല. പകൽ പ്രകാശിക്കാൻ സൂര്യനെയും രാത്രിയിൽ പ്രകാശിക്കാൻ ചന്ദ്രതാരങ്ങളെയും നൽകുന്ന, കടലിനെ ഇളക്കി അലകളെ അലറിക്കുന്ന, സൈന്യങ്ങളുടെ കർത്താവ് എന്ന് നാമം ധരിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, ഈ നിശ്ചിത സംവിധാനത്തിന് എൻ്റെ മുമ്പിൽ ഇളക്കം വന്നാൽ മാത്രമേ ഇസ്രായേൽ സന്തതി ഒരു ജനത എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോവുകയുള്ളൂ. കർത്താവ് അരുളി ചെയ്യുന്നു, മുകളിൽ ആകാശത്തിൻ്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും കഴിയുമോ? എങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവൃത്തികൾ നിമിത്തം ഞാൻ തള്ളിക്കളയുകയുള്ളൂ. കർത്താവ് അരുളി ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, രക്ഷകനായ യേശുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം, പ്രകാശത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്, ശാശ്വതമായ സമാധാനത്തിനു വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം, അതാണ് ഈ ആഗമന കാലത്തിൻ്റെ പ്രത്യേകത. രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമ്മൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ജെറമിയ പ്രവാചകനിലൂടെ ലഭിച്ച പ്രതീക്ഷയും വാഗ്ദാനങ്ങളുമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്, പുതിയ ഉടമ്പടിയെക്കുറിച്ച്. പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള വാഗ്ദാനം വിശദമായി അപഗ്രഥിക്കുന്നതിന് മുൻപേ ജെറമിയ പ്രവാചകനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ചും പൊതുവായിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് സഹായകമായിരിക്കും. ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരാളാണ് ജെറമിയ. യേശു ക്രിസ്തുവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നൊരു വ്യക്തിയുമാണ്. സ്വന്തം ജീവിതത്തിലൂടെ, ജീവിതാനുഭവങ്ങളിലൂടെ യേശുവിനോട് താതാത്മ്യപ്പെടുന്ന ഒരു വ്യക്തി. ജെറമിയ ജീവിച്ചിരുന്നത് വലിയ നിർണായകമായ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിലാണ്. ഇസ്രായേൽ ജനമൊരു രാജ്യമെന്ന നിലയിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ, രാജഭരണത്തിൻ്റെ അവസാനത്തു നിന്ന് പ്രവാസത്തിലേക്കുള്ള യാത്രയുടെ ആ മുഹൂർത്തത്തിലാണ് ജെറമിയ പ്രവാചകൻ കടന്നു വരുന്നത്. BC 626 മുതൽ 587 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനകാലം, ഏകദേശം 40 വർഷം. ജോസിയ രാജാവിൻ്റെ ഭരണകാലത്താണ് ജെറമിയ രംഗപ്രവേശം ചെയ്യുന്നത്. ജെറമിയയെ ദൈവം വിളിക്കുന്നത് ജെറമിയ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ജെറമിയ തൻ്റെ വിളിയെക്കുറിച്ച് പ്രകാരമാണ് പറയുന്നത്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവിനോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിൻ്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ജെറമിയ തൻ്റെ വിളിയെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുക. ജനനത്തിനുമുമ്പ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, മാതാവിൻ്റെ ഉദരത്ത് വെച്ച് തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടവൻ, ജനതകൾക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടവൻ. വലിയ ഭാരിച്ച ഒരു ദൗത്യമാണ് ജെറമിയയ്ക്ക് ഏൽപ്പിക്കപ്പെടുന്നത്. ഇടിച്ചു തകർക്കാനും പിഴുതെറിയാനും തകിടം മറിക്കാനും നശിപ്പിക്കാനും നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളെയും തകിടം മറിക്കാൻ വേണ്ടി വിളിക്കപ്പെടുകയാണ് യുവാവായ പ്രവാചകൻ. ഒറ്റയ്ക്ക് നിൽക്കാനാണ് അദ്ദേഹത്തിൻ്റെ വിളി. ഈ പിഴുതെറിയുന്നതും ഇടിച്ചു തകർക്കുന്നതും നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പണിതുയർത്താൻ വേണ്ടിയാണ്. പുതിയ ചെറുത് പണിതുയർത്തണം, നട്ടുവളർത്താനും പണിതുയർത്താനും വേണ്ടി. അപ്പോൾ ഇടിച്ചു തകർക്കുകയും പണിതുയർത്തുകയും ജെറമിയായുടെ വിളിയുടെ ഭാഗമായിത്തീരുന്നു. ജെറമിയ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളുടെ സ്വഭാവവും ഈ വിളിയിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ആദ്യ ഭാഗം ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിന് 52 അധ്യായങ്ങളാണുള്ളത്. ആദ്യത്തെ 29 അധ്യായങ്ങൾ ഈ ആദ്യം പറഞ്ഞ ഇടിച്ചു തകർക്കുന്നതിൻ്റെയും പിഴുതെറിയുന്നതിൻ്റെയും തകിടം മറിക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രമാണ് കാണുന്നത്. വിഗ്രഹാരാധനയിൽ, അനീതിയിൽ, അക്രമത്തിൽ മുഴുകിയിരുന്ന, രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിലൂടെ ജനത്തെ രക്ഷിക്കാമെന്ന് വിചാരിച്ചിരുന്ന ഇസ്രായേലിൻ്റെ മനോഭാവങ്ങളെയാണ് പിഴുതെറിയാനുണ്ടായിരുന്നത്. അത് ആദ്യത്തെ ഭാഗം. എല്ലാം നശിക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, എല്ലാം തകിടം മറിയുമ്പോഴാണ് രണ്ടാമത്തെ ഭാഗം, അതായത് പണിതുയർത്തുക, നട്ടുവളർത്തുക. ജെറമിയ ജീവിച്ചിരുന്ന സാഹചര്യത്തെക്കുറിച്ച് കൂടി രണ്ട് വാക്ക്. ജെറമിയ അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ജെറമിയയുടേത്. വൻശക്തിയായിരുന്ന അസീറിയയാണ് ഏഷ്യയുടെ കാലത്ത് ഇസ്രായേലിന് ഭീഷണിയായിരുന്നത്. ഹെസക്കിയ രാജാവിൻ്റെ കാലത്ത് ഉപരോധം ഏർപ്പെടുത്തിയത് അസീറിയ രാജ്യമായിരുന്നു. പക്ഷേ അസീറിയ സാവകാശം ക്ഷയിച്ചു. BC 612 അസീറിയയുടെ തലസ്ഥാനമായ നിനവെ ബാബിലോൺ കീഴടക്കി. പിന്നെ അങ്ങോട്ട് ബാബിലോണിൻ്റെ ചൈത്രയാത്രയായി. ബാബിലോൺ അതിശക്തമായൊരു ഒരു സാമ്രാജ്യമായി വളർന്നു. ആ സാമ്രാജ്യത്തെ ചെറുത്തു നിൽക്കാൻ മറ്റാർക്കും സാധിച്ചില്ല. അസീറിയയും ഈജിപ്തും കൂടി ഒരുമിച്ച് ബാബിലോണിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് സഖ്യം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. ആ സഖ്യം തനിക്ക് ഗുണം ചെയ്യുകയില്ല എന്ന് കരുതിയ ജോസിയ രാജാവ് ഫറവോയെ തടുത്തു നിർത്താനായി മെഗിദോയിലേക്ക് പോയി. BC 609 മെഗിദോയിലെ യുദ്ധത്തിൽ വിശുദ്ധനായ ജോസിയ രാജാവ് കൊല്ലപ്പെട്ടു. അസീറിയയും ഈജിപ്തും കൂടി സഖ്യകക്ഷികൾ കർക്കമിഷിൽ വെച്ച് BC 605 പരിപൂർണമായി പരാജയപ്പെട്ടു. പിന്നെ അങ്ങോട്ട് ബാബിലോണിൻ്റെ മുന്നേറ്റമായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ വീണ്ടും ബാബിലോണിനോട് ചെറുത്തു നിൽക്കണം, ഈജിപ്തിൻ്റെ സഹായത്തോടുകൂടി ചെറുത്തു നിൽക്കാമെന്നൊക്കെ കരുതിയിരുന്ന ഇസ്രായേൽ ജനത്തെ മാനസാന്തരത്തിന് ക്ഷണിക്കാൻ വേണ്ടിയാണ് ജെറമിയ പ്രവാചകൻ വിളിക്കപ്പെടുന്നത്. ബാബിലോണാണ് തങ്ങളെ സഹായിക്കുക എന്ന് ഇസ്രായേൽക്കാർ ആദ്യം വിചാരിച്ചു. പിന്നീട് മനസ്സിലായി ബാബിലോൺ തങ്ങൾക്ക് ശത്രുക്കളാണ്. ആദ്യം ബാബിലോണിന് കൂട്ടുചേരാൻ ശ്രമിച്ചവർ പിന്നീട് ബാബിലോണിനെ എതിർക്കാൻ തയ്യാറായി. ആ സാഹചര്യത്തിൽ ജെറമിയ പറയും, ബാബിലോണിന് കീഴടങ്ങുക, ഇതല്ലാതെ വേറെ രക്ഷയ്ക്കോ മാർഗമില്ല. അപ്പോഴ് ജനത്തിന് മുഴുവനും എതിരായി ദൈവത്തിൽ ആശ്രയിക്കാനും രാഷ്ട്രീയ കൂട്ടുകെട്ടിൽ നിന്ന് വിട്ടുനിൽക്കാനും ജനങ്ങളെ പ്രേരിപ്പിക്കുകയായിരുന്നു ജെറമിയയുടെ ദൗത്യം. ഇതിനെക്കുറിച്ച് 1-ാമത്തെ അധ്യായത്തിൽ വീണ്ടും കർത്താവ് പറയുന്നുണ്ട്. 1-ാമത്തെ അധ്യായം 17-19 വാക്യങ്ങൾ, ഞാൻ കൽപ്പിക്കുന്നതൊക്കെ അവരോട് പറയുക, നീ അവരെ ഭയപ്പെടേണ്ട, ഭയപ്പെട്ടാൽ അവരുടെ മുമ്പിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും. ദേശത്തിനു മുഴുവനും യൂദായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പുതൂണും പിച്ചളമതിലുമായി ഇന്ന് ഞാൻ നിന്നെ ഉറപ്പിക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള വിളിയാണ് ജെറമിയയ്ക്ക് കിട്ടുക. ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുക. രാജാവും പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരു ഭാഗത്ത്, ഏകനായി ജെറമിയ മറുഭാഗത്ത്. ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജനത്തെ വെല്ലുവിളിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജെറമിയ പറയും, ഞാൻ ബാലനാണ്, എനിക്ക് സംസാര പാഠവുമില്ല, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ വിളി ജെറമിയയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ പറയുന്നത് നീ പറയണം. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്താൽ ഗ്രസിക്കപ്പെട്ട, തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറയാം ജെറമിയ. ജെറമിയയ്ക്ക് സ്വന്തമായൊരു വാക്കില്ല. ജെറമിയ പറയുന്നത് ദൈവത്തിൻ്റെ വാക്ക് മാത്രമാണ്. അതിനുവേണ്ടി അദ്ദേഹം ഏറെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആകട്ടെ, ജെറമിയ നിലവിൽ നിൽക്കുന്ന അനീതി നിറഞ്ഞ രാജാക്കന്മാർക്കും നേതാക്കന്മാർക്കും പകരമായി ദൈവം തന്നെ നേതാക്കന്മാരെ അയക്കും എന്താണ് ആദ്യമേ നൽകുന്ന പ്രതീക്ഷ? മൂന്നാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മളിപ്രകാരം കാണും. അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. ഒരു നഗരത്തിൽ നിന്നൊരു നായകനും ഒരു നഗരത്തിൽ നിന്നൊരു നായകനെയും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേരെയും തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളെ സിയോനിലേക്ക് കൊണ്ടുവരും, കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും, അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പരിപാലിക്കും. എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ, ഷെപ്പേഴ്സ് അക്കോർഡിംഗ് ടു മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ അനുയോജ്യരായ ഇടയന്മാരെ തരും. ഇതാണ് നമ്മൾ കാണുന്ന ആദ്യത്തെ വാഗ്ദാനം. നേതാക്കന്മാരിൽ മാറ്റമുണ്ടാകും, നല്ല നേതാക്കന്മാരെ അവിടുന്ന് തരും. 23-ാമത്തെ അധ്യായത്തിൽ വരാനിരിക്കുന്ന രാജാവിനെക്കുറിച്ചൊരു പരാമർശമുണ്ട്. അത് 23-ാമത്തെ അധ്യായം 1-8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണും. എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു. നിങ്ങളെൻ്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു, നിങ്ങളവയെ പരിപാലിച്ചില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വിട്ടു. അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിലും നിന്ന് എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും, അവ വർദ്ധിച്ചു വരികയും ചെയ്യും. അവയെ മേയിക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇടയൻ രാജാവിൻ്റെ പര്യായമായിട്ടാണ് ഇവിടെ കാണുക. തൻ്റെ ജനത്തെ മേയിക്കാൻ ഇടയന്മാരെ ഞാൻ തരും. ഇനിമേൽ അവർ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല, ഒന്നും കാണാതെ പോവുകയുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് നീതിയുടെ ശാഖ. ശാഖ എന്നത് ബൈബിളിൽ രാജാവിൻ്റെ ഒരു പ്രതീകമായി പര്യായമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. സെർമ എന്നാണ് ഹീബ്രുവിൽ എന്ന് പറയുക, സെർമ. ഏശയ്യയുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ കണ്ടതാണ്, ജെസ്സെയുടെ കുറ്റിയിൽ നിന്ന് മുളച്ചു വരുന്ന ശാഖയെക്കുറിച്ച്. രാജാക്കന്മാരുടെ പുസ്തകം 23-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങളിലും ഈ ശാഖയെക്കുറിച്ച് കാണും. സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, അതുപോലെ 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, ഇവിടെയെല്ലാം ഒരു ശാഖയെക്കുറിച്ച് പറയുന്നുണ്ട്. മിശിഹ രാജാവിൻ്റെ പര്യായമായി ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ശാഖ. ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് വരുന്നവൻ, ജെസ്സെയുടെ കുറ്റിയിൽ നിന്ന് മുളച്ചു വരുന്നവൻ, ഇതാ ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. ദാവീദിൻ്റെ ഭവനം, അപ്പോൾ ദാവീദ് നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ വീണ്ടും കാണുക. അതിലേക്കാണ് വീണ്ടും വിരൽ ചൂണ്ടുന്നത്. ഈ ശാഖയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, നീതിയുടെ ശാഖയായിരിക്കും. മറ്റെല്ലാ നേതാക്കന്മാരും വ്യത്യസ്തമായി ഇവൻ നീതി നടപ്പിലാക്കുന്നവനായിരിക്കും. എല്ലാവർക്കും നീതി, നീതി നിഷേധിക്കപ്പെട്ടവന് നീതി കൊടുക്കുന്നവൻ. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും, നാട്ടിൽ നീതിയും ന്യായവും നടപ്പിലാക്കും. അപ്പോൾ രാജാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, വരാനിരിക്കുന്ന രാജാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ നീതിപൂർവകമായ ഭരണമാണ്. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. യാഹ്വേ സിദ്ദഖേനു എന്ന് പറയും. സദഖിയ രാജാവിൻ്റെ കാലത്ത് വരുന്നൊരു പ്രവചനമാണിത്. സദഖിയ നീതിമാനായ കർത്താവാണ് നീതി എന്ന പേര് വഹിച്ചിരുന്ന സദഖിയ രാജാവിൻ്റെ കാലത്ത് വാസ്തവത്തിൽ യഥാർത്ഥമായ നീതി ലഭിച്ചിരുന്നില്ല. അപ്പോൾ നീതി നൽകാത്ത, നീതി നൽകാൻ, നീതി നടപ്പിലാക്കാൻ കഴിവില്ലാത്ത അപര്യാപ്തനായ രാജാവിൻ്റെ സ്ഥാനത്ത് പുതിയ ഒരു രാജാവ് വരും. യാഹ്വേ സിദ്ദഖേനു, കർത്താവാണ് ഞങ്ങളുടെ നീതി എന്നവൻ അറിയപ്പെടും. ഇതാണ് ജെറമിയ നൽകുന്ന രാജാവിനെ സംബന്ധിച്ച വലിയ ഒരു വാഗ്ദാനം, വരാൻ പോകുന്ന രാജാവിനെക്കുറിച്ചുള്ള പ്രവചനം. ഈ വരാൻ പോകുന്ന രാജാവിനെക്കുറിച്ചുള്ള പ്രവചനം ആയി ബന്ധപ്പെടുത്തി 31-ാമത്തെ അധ്യായത്തിൽ രചകൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊരു പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. 31-ാമത്തെ അധ്യായം മുഴുവനും ഇസ്രായേൽ ജനത്തിൻ്റെ തിരിച്ചുപറവിനെക്കുറിച്ചുള്ളൊരു സൂചനയാണ്. അടിമത്തത്തിലേക്ക് പോകും. BC 598 ആദ്യ ഭാഗം, ഒരു വിഭാഗം ജനങ്ങൾ ജെറൂസലത്തു നിന്നും യൂദയായിൽ നിന്നും ബാബിലോണിലേക്ക് അടിമകളായി നാട് കടത്തപ്പെട്ടിരുന്നു. അതിനുശേഷം 2-ാമത്തെ പ്രവാസം തുടങ്ങുന്നത് 587 മുമ്പുള്ള ഒരു കാലഘട്ടത്തിലുള്ള പ്രവചനമായിട്ടാണ് ഇതിനെ കണക്കാക്കുക. പ്രവാസികളായി അത് അകന്നുപോയവരെ ദൈവം തിരിച്ചു കൊണ്ടുവരും. കർത്താവ് അവരെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരും. 31-ാമത്തെ അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ജനങ്ങളുടെയും ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി, ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവൻ പ്രത്യക്ഷനായി അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹത്തെക്കുറിച്ച്, അവസാനിക്കാത്ത വിശ്വസ്തതയെക്കുറിച്ച് പ്രവാചകനിലൂടെ പറയുകയാണ്. ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, പക്ഷേ ദൈവം ജനങ്ങളെ മടക്കിക്കൊണ്ടുവരും. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. 31:3 വലിയ പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് 16:16 ഇപ്രകാരം പറയും, കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കരച്ചിൽ നിർത്തുക, കണ്ണീർ തുടയ്ക്കുക, ദുഃഖത്തിന് അറുതി വരുത്തും, വിമോചനം ആസന്നമായിരിക്കുന്നു. അന്നും ഇന്നും ഒരുപോലെ പ്രസക്തമായ ദൈവത്തിൻ്റെ വചനം. 20 വീണ്ടും, എഫ്രായീം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ, അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിലുദിക്കുന്നു, എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു, എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. ശിക്ഷിക്കുമ്പോഴും ശാസിക്കുമ്പോഴും കർത്താവ് കരുണയോടുകൂടിയാണ് അത് ചെയ്യുന്നത്, നശിപ്പിക്കാൻ വേണ്ടിയല്ല, തെറ്റുതിരുത്താൻ വേണ്ടിയാണ്. എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു, എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. ഇങ്ങനെ കരുണയുള്ള ദൈവം ലംഘിക്കപ്പെട്ട ഉടമ്പടിയുടെ സ്ഥാനത്ത് പുതിയ ഒരു ഉടമ്പടി നൽകും. അതാണ് ഇന്നത്തെ പഠനത്തിൻ്റെ കേന്ദ്രമായി വരുന്നത്. 23-37 ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ച് പരാമർശമുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാദേശത്തും അതിലെ പട്ടണങ്ങളിലുമുള്ളവർക്ക് വീണ്ടും ഞാൻ ഐശ്വര്യം വരുത്തുമ്പോൾ, നീതിയുടെ പാളയമേ, വിശുദ്ധ പർവ്വതമേ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പറയും. നീതിയുടെ പാളയം ജെറൂസലം, വിശുദ്ധ പർവ്വതം സിയോൻ മല. യൂദായിലും അതിലെ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും, ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ഇതാണ് ദൈവം നൽകുന്ന വാഗ്ദാനത്തിന് തുടക്കം. 29:30 പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ലു പുളിച്ചുവെന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല. ഇന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു നടക്കുന്നൊരു കാര്യമാണ്, പൂർവികരുടെ പാപത്തിൻ്റെ ഫലമായുണ്ടായ ശാപമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളുടെയും ദുഃഖങ്ങളുടെയും രോഗങ്ങളുടെയും ഒക്കെ കാരണമെന്ന് പറയുന്ന ചിലരെങ്കിലുമുണ്ട്. ബൈബിളിലെ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഒരു ചിന്താഗതിയുമായിരിക്കും ഇത്. പക്ഷേ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുകയാണ്, പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ലു പുളിച്ചുവെന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി വരുന്ന നാളുകളെക്കുറിച്ചാണ് പറയുക. ഓരോരുത്തരും അവനവൻ്റെ അകൃത്യം നിമിത്തം വേണം മരിക്കുക, പച്ചമുന്തിരിങ്ങ തിന്നവൻ്റെ പല്ലേ പുളിക്കൂ. അപ്പോൾ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം തുടർന്ന് പുതിയ ഉടമ്പടിയെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. സീനായ് മലയുടെ അടിവാരത്ത് വെച്ച് ഉറപ്പിച്ച ഉടമ്പടി ലംഘിക്കപ്പെട്ടു. ഉടമ്പടി ഉണ്ടാക്കിയ നിമിഷത്തിൽ തന്നെ, ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്, മറ്റു ദൈവം നിനക്കുണ്ടാകരുത് എന്നുള്ള ആദ്യ പ്രമാണം തന്നെയാണ് ലംഘിക്കപ്പെട്ടത്. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കി. ആ ലംഘിക്കപ്പെട്ട ഉടമ്പടിയുടെ സ്ഥാനത്ത് ദൈവം തന്നെ പുതിയ ഒരു ഉടമ്പടി സ്ഥാപിക്കും. അതാണ് ഇവിടെ എടുത്തു പറയുക. ഞാൻ അവരെ കൈക്കു പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിലെഴുതും. സീനായ് മലയിലെ ഉടമ്പടിയുടെ നിയമങ്ങൾ കൽപ്പലകകളിലാണ് എഴുതിയത്. ദൈവത്തിൻ്റെ കൈവിരലുകൊണ്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ആ തകർത്ത പലകയ്ക്ക് പകരം മോശ തന്നെ ദൈവം പറഞ്ഞത് കേട്ടെഴുതിയെടുത്തു. കൽപ്പലകകളിൽ എഴുതിയ പ്രമാണം അത് ഉടമ്പടിയുടെ പേടകത്തിൽ സൂക്ഷിച്ചിരുന്നു. ഈ എഴുതപ്പെട്ട നിയമങ്ങൾ, കൽപ്പലകളിൽ എഴുതിയ നിയമങ്ങൾ അനുസരിക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും നിയമം പൂർണ്ണമായി അനുസരിക്കാൻ കഴിയാതെ പോകുന്നവൻ, അവിശ്വസ്തനായിത്തീരുന്നവൻ, നിയമം ലംഘിക്കുന്നവൻ, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. പാപത്തിലേക്ക് ചായ്വുള്ളവനാണ് മനുഷ്യൻ. അപ്പോൾ പഴയ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ പൂർണ്ണമായി അനുസരിക്കാൻ അവന് സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് പുതിയ ഒരു ഉടമ്പടി, ആ ഒരു ഉടമ്പടിയുടെ പ്രമാണങ്ങൾ കൽപ്പലകളിലായിരിക്കില്ല, ഹൃദയങ്ങളിലായിരിക്കും എഴുതുക. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ എഴുതും. ഒരു പുതിയ നിയമം, ഒരു പുതിയ ഉടമ്പടി. അതിൻ്റെ ഫലമായി ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കുകയില്ല. അവർ വലിപ്പ ചെറുപ്പം എന്നെ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി ദൈവജ്ഞാനം കൊണ്ട് നിറയും എന്ന് ഏശയ്യാ പ്രവാചകൻ പറഞ്ഞു വെച്ചായിരുന്നു. എല്ലാവരും ദൈവത്തെ അറിയും. അറിവില്ലായ്മയാണ്, അജ്ഞതയാണ് തിന്മയ്ക്ക് കാരണം. അജ്ഞതയാണ് പാപത്തിലേക്ക് നയിക്കുക. ദൈവത്തെ, അവിടുത്തെ സ്നേഹത്തെ അറിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ തിന്മയിലേക്ക് പെട്ടുപോകുന്നത്. ഇവിടെ ദൈവം തന്നെ ഈ ജ്ഞാനം നൽകും. പുതിയ ഉടമ്പടി, ഹൃദയത്തിലെഴുതുന്ന ഉടമ്പടി യഥാർത്ഥമായ ദൈവജ്ഞാനം നൽകുന്നതായിരിക്കും. അതിനു പുറമേ അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും. പഴയ ഉടമ്പടി എന്താണ് പാപം, എന്താണ് പുണ്യമെന്ന് പഠിപ്പിച്ചതേയുള്ളൂ. പാപത്തിൽ നിന്ന് മോചനം നൽകാനുള്ള മാർഗം പഴയ ഉടമ്പടിയിലുണ്ടായിരുന്നില്ല. ഇവിടെ ദൈവം ഉടമ്പടി തീർക്കുന്നത്, ഉടമ്പടി ചെയ്യുന്നത് പാപങ്ങൾക്ക് മോചനം നൽകിക്കൊണ്ടാണ്. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും. ചെയ്തു പോയ തെറ്റുകൾ എങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കും? ആർക്കാണ് പാപം പരിഹരിക്കാൻ സാധിക്കുക? ചെയ്തത് ഒരിക്കലും ഒഴിവാക്കാനാവില്ല. ചെയ്ത തെറ്റിൻ്റെ കുറ്റങ്ങൾ ഏറ്റെടുക്കുന്നു, ശിക്ഷ അനുഭവിച്ചതുകൊണ്ടും പരിഹാരമാവുന്നില്ല. അകൃത്യങ്ങൾ ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അപ്പോഴേ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത അവൻ്റെ അത് മാപ്പ് നൽകിക്കൊണ്ടാണ്. എല്ലാം ക്ഷമിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകും. അവരുടെ പാപം ഞാൻ മനസ്സിൽ വയ്ക്കുകയില്ല. ദൈവം സമ്പൂർണമായ ദാനം, സമ്പൂർണമായ ക്ഷമ, പാപമോചനം ഇവിടെ നൽകുകയാണ്. പകൽ പ്രകാശിക്കാൻ സൂര്യനെയും രാത്രിയിൽ പ്രകാശിക്കാൻ ചന്ദ്രതാരങ്ങളെയും നൽകുന്ന, കടലിനെ ഇളക്കി അലകളെ അലറിയിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവ് എന്ന് നാമം ധരിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഈ നിശ്ചിത സംവിധാനത്തിന് എൻ്റെ മുമ്പിൽ ഇളക്കം വന്നാൽ മാത്രമേ ഇസ്രായേൽ സന്തതി ഒരു ജനത എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോവുകയുള്ളൂ. അപ്പോഴേ ഈ ഉടമ്പടിയുടെ അവസാനത്തെ പ്രത്യേകത ഇതാണ്, അത് ശാശ്വതമായിരിക്കും. ഈ ഉടമ്പടി ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല. ഈ ഭൂമിയിലെ സംവിധാനങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല എന്നതുപോലെ ദൈവം നൽകുന്ന ഉടമ്പടി എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കും, ശാശ്വതമായ ഒരു ഉടമ്പടിയായിരിക്കും. ഈ ഉടമ്പടി പാപമോചനം നൽകുന്നതാണ്. ഈ ഉടമ്പടി ഐക്യത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പോഴേ ജെറമിയായിലൂടെ ദൈവം നൽകുന്ന വലിയ ഒരു വാഗ്ദാനം, പിന്നീട് എസെക്കിയേൽ അത് ഏറ്റുപറയും, യേശുവിൽ അത് പൂർത്തിയായതായിട്ട് കാണുകയും ചെയ്യും. ജെറമിയായിലൂടെ നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് ഈ പുതിയ ഉടമ്പടി. ഉടമ്പടിയുടെ നാല് സവിശേഷതകൾ നമ്മൾ പ്രത്യേകം എടുത്തു കാണുന്നത് നല്ലതായിരിക്കും. ആദ്യത്തേത്, ഈ ഉടമ്പടി ആന്തരികമാണ്. പഴയ ഉടമ്പടി ബാഹ്യമായിരുന്നു. ബാഹ്യമായ പ്രമാണ പലകകൾ എഴുതിയായിരുന്നു, കൽപ്പനകൾ പ്രമാണ പലകകൾ എഴുതി കൊടുത്തിരുന്ന ഉടമ്പടിയാണ്. ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ദൃശ്യമായ അടയാളമായിരുന്നു ഈ പ്രമാണ പലകകൾ. പക്ഷേ ഇപ്പോഴും സംഭവിക്കുന്നത്, ഈ ഉടമ്പടി ബാഹ്യമായ കൽപ്പലകളിൽ എഴുതിയ പ്രമാണമല്ല, ഹൃദയത്തിലെഴുതിയ പ്രമാണമാണ്. ഒരു ആന്തരിക നവീകരണത്തിലൂടെയാണ് ഈ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുക. ഒരു പുതിയ ഹൃദയമുണ്ടാകണം, ഒരു പുതിയ ചൈതന്യം. അത് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പിന്നീട് പറയും, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകും, മാംസളമായ ഹൃദയം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട്. ജെറമിയ പ്രവാചകനും ലഭിച്ചത് എസെക്കിയേൽ പിന്നീട് എടുത്തു പറയും. ആന്തരികമായ ഉടമ്പടി. രണ്ടാമത്തേത്, പാപമോചനം നൽകുന്നതാണ്. പാപമോചകമാകും. നിങ്ങളുടെ ഞാൻ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളും നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കും എന്ന് ജെറമിയ 36-ാമത്തെ അധ്യായത്തിൽ കാണും. പാപം മോചിക്കും. സ്വന്തം കഴിവ് കൊണ്ട് മോചിക്കാവുന്നതല്ല പാപങ്ങൾ. പാപമോചനത്തിനു വേണ്ടി അനേകം ബലികളുണ്ടായിരുന്നു ഇസ്രായേലിൽ. പക്ഷേ ആ ബലികളൊന്നും യഥാർത്ഥത്തിൽ പാപത്തിൽ നിന്ന് മോചനം നൽകുമായിരുന്നില്ല. ഇതെല്ലാം വരാനിരുന്ന ഒരു മഹാബലിയിലേക്ക്, യേശുവിൻ്റെ ബലിയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. അപ്പോഴിവിടെ ഈ പുതിയ ഉടമ്പടി പാപമോചനം നൽകുന്ന ഉടമ്പടിയാണ്. പാപമോചനത്തിനു വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ഇതെന്ന് യേശു പഠിപ്പിച്ചുവല്ലോ. അപ്പോഴേ യേശുവിൻ്റെ രക്തത്തിലൂടെ ലഭിക്കുന്ന, യേശുവിൻ്റെ മരണത്തിലൂടെ ലഭിക്കുന്ന പാപമോചനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ഉടമ്പടി. അപ്പോഴേ ആദ്യത്തെ പ്രത്യേകത ആന്തരികമായിരുന്നു, രണ്ടാമത്തേത് പാപമോചകമാണ്, പാപമോചനം നൽകുന്നു. മൂന്നാമത്തേത്, ഈ ഉടമ്പടി അലംഘ്യമാണ്. ഈ ഉടമ്പടി മനുഷ്യൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടതുകൊണ്ട് ഹൃദയ നവീകരണത്തിലൂടെ കടന്നു വരുന്നതുകൊണ്ട് ലംഘിക്കപ്പെടുകയില്ല. പഴയ ഉടമ്പടി ലംഘിക്കപ്പെട്ടു, മനുഷ്യൻ ബലഹീനനായിരുന്നു. ആ ബലഹീനനായ മനുഷ്യന് ദൈവം തന്നെ പുതിയ ചൈതന്യം നൽകുകയാണ്. അതുകൊണ്ട് എസെക്കിയേൽ പറയും, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ചൈതന്യം നൽകും, എൻ്റെ ആത്മാവിനെ നിങ്ങൾ ഞാൻ നിവേശിപ്പിക്കും, അങ്ങനെ എൻ്റെ പ്രമാണങ്ങളനുസരിക്കാൻ നിങ്ങളെ കഴിവുള്ളവരാക്കും. അപ്പോഴീ ഈ ഉടമ്പടി അലംഘനീയമായ, അലംഘ്യമായ, ഒരിക്കലും ലംഘിക്കപ്പെടാത്ത ഉടമ്പടിയായിരിക്കും. ആ ഉടമ്പടി അനുസരിക്കാനുള്ള കഴിവ് ദൈവം തന്നെ നൽകും. അവസാനത്തേത്, നാലാമത്തേത് ആയ വിശേഷണം ഇതാണ്, അത് ശാശ്വതമായിരിക്കും. ഈ ഉടമ്പടി എന്നേക്കും നിലനിൽക്കും. മനുഷ്യൻ ഉടമ്പടിയുടെ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കാൻ കഴിവുള്ളവനായിത്തീരും. ദൈവം ഈ ഉടമ്പടി എന്നേക്കും പാലിക്കുകയും ചെയ്യും. ഈ ഉടമ്പടിയാണ് വാസ്തവത്തിലെ യേശുവിൽ പൂർത്തിയാവുക. അപ്പോൾ ജെറമിയ പ്രവാചകനിലൂടെ പറഞ്ഞു വെച്ച, വാഗ്ദാനം ചെയ്ത ഈ പുതിയ ഉടമ്പടി, അത് പൂർത്തിയാകുന്നത് യേശു ക്രിസ്തുവിലാണ്. അപ്പോൾ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷ, രക്ഷകൻ എന്തു ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണ് കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ. മിക്കാ പ്രവാചകനിൽ വെച്ച് നമ്മൾ കണ്ടു, അത് വരാനിരിക്കുന്ന രാജാവ് സമാധാനത്തിൻ്റെ രാജാവായിരിക്കും, ബേത്ത്ലഹേമിൽ നിന്നായിരിക്കും വരിക. ജെറമിയ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് വരുന്ന ജെറമിയയിലൂടെ പറയും, ഈ വരുന്ന രക്ഷകൻ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും, ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം നൽകും, ആത്മാവിനെ നൽകും, പ്രമാണങ്ങൾ അനുസരിക്കാൻ എല്ലാവരെയും കഴിവുള്ളവരാക്കും. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ചൈതന്യം, അതൊരു പുതിയ ഉടമ്പടിയിലൂടെ ഉറപ്പിക്കുന്നതായിരിക്കും, അലംഘ്യമായ ഉടമ്പടി. ആ ഉടമ്പടി സ്ഥാപിക്കാൻ വേണ്ടിയാണ് യേശു കടന്നു വന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അലംഘ്യമായ, ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കാൻ അങ്ങ് അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ അടുക്കിലേക്ക്, ഞങ്ങളുടെ ഇടയിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ചൈതന്യം ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ മാത്രമേ അങ്ങയുടെ പ്രമാണങ്ങളനുസരിക്കാൻ ഞങ്ങൾ കഴിവുള്ളവരായിത്തീരുകയുള്ളൂ. അങ്ങ് നവീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പഴയ മനുഷ്യരായി തന്നെ തുടരും. ഹൃദയ നവീകരണമാണല്ലോ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകതയായി ഇവിടുന്ന് എടുത്തു കാണിച്ചത്. ഒരു പുതു ചൈതന്യം നൽകണമേ, ഞങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കണമേ, അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിക്കാൻ ഞങ്ങളെ കഴിവുള്ളവരാക്കണമേ. പൂർവികരുടെ പാപത്തെക്കുറിച്ചും അതിൻ്റെ ശാപത്തെക്കുറിച്ചുള്ള ഭയങ്ങളിൽ നകന്ന് അങ്ങയോട് പൂർണ്ണമായി വിശ്വസ്തത പാലിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.